മലങ്കര മാർത്തോമ സുറിയാനി സഭാംഗമായ വൈദികൻ സാം കോശിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വിറ്റ്സർലൻഡിലെ ജനീവ പട്ടണത്തിൽ നിന്ന് 25 കിലോമീറ്റർ വടക്കുമാറി ലെമാനോ തടാകത്തിൻ്റെ തീരപട്ടണങ്ങളായ വെർസ്വായ്ക്കും ന്യോണിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ബൊസെ എക്യുമെനിക്കൽ സ്ഥാപനത്തിൽ സഭൈക്യത്തെ അധികരിച്ച് എംഫിൽ പട്ടണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹം ഈ പട്ടണത്തിൻ്റെ ഭാഗമായി സഹപാഠികളുമൊത്ത് റോമിൽ പഠന സന്ദർശനത്തിന് എത്തിയതാണ്. ഈ സന്ദർശനത്തിൻ്റെ പശ്ചാത്തലം ഈ മാസം 18 മുതൽ 25 വരെ ആചരിക്കപ്പെട്ട ക്രൈസ്തവൈക്യവാരമായിരുന്നു. ആകയാൽ സഭകളുടെ ഐക്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഫാദർ സാം കോശി ഈ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുക. റോമിലെ പഠന സന്ദർശന പരിപാടിയുടെ ഭാഗമായി വത്തിക്കാൻ റേഡിയോയിലും എത്തിയ 35 പേരടങ്ങിയ ബൊസെ എക്യുമെനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥി സംഘത്തിൽ അംഗമായിരുന്ന ഫാദർ സാം കോശിയെ ഫാദർ വില്യം നെല്ലിക്കൽ മുഖാമുഖത്തിനായി സ്വാഗതം ചെയ്യുന്നു.
ബഹുമാനപ്പെട്ട സാം കോശിയച്ച, അങ്ങേക്ക് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. ബൊസെ പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സഭകളുടെ ഐക്യം എന്നുള്ള വീക്ഷണം അച്ഛനൊന്ന് വ്യക്തമാക്കാമോ?
ബഹുമാനപ്പെട്ട വില്യം സച്ചനോട് ചേർന്ന് വത്തിക്കാൻ റേഡിയോയിലെ ശ്രോതാക്കളെ അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതൊരു വലിയ സന്തോഷ നിമിഷമായി ഞാൻ കരുതുന്നു. സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ്, ഈശോ മശിഹായുടെ ശരീരമാണ്. അപ്പോൾ ശരീരത്തിൽ കൈയും കാലും കണ്ണും ഉള്ളതുപോലെ സഭയിൽ പല അംഗങ്ങളുണ്ട്. ഇതെല്ലാവരും ഒന്നാവുക എന്നുള്ളതല്ല, പലരായിരിക്കെ ക്രിസ്തുവിൽ ഉള്ള ഒരു ഐക്യം, ഒരു ചേർച്ച, ഒരു കൂട്ടായ്മ, ഒരു കരുതൽ, പങ്കിടൽ, എല്ലാവരുടെയും വ്യത്യാസങ്ങളെ ഇല്ലാതാക്കി എല്ലാവർക്കും ചേരാവുന്ന ഒന്നിലേക്ക് ലയിക്കുക എന്നോ അല്ലെങ്കിൽ എല്ലാവരും എഗ്രി ചെയ്യാവുന്ന ഒന്നിലേക്ക് ചേരുക എന്നുള്ളതും അല്ല. എല്ലാവരും പലരായിരിക്കെ തന്നെ നമ്മൾ വ്യത്യസ്തരായിരിക്കുമ്പോൾ തന്നെയുള്ള സ്നേഹം, ഐക്യം, ക്രിസ്തുവിൻ്റെ വലിയ ശരീരത്തിലെ അംഗങ്ങളാണ് എന്നുള്ള ഒരു ചിന്ത, ഒരു വലിയ മരത്തിൻ്റെ ഇലകളാണ് എന്ന ധാരണയാണ്.
ബ്യൂട്ടിഫുൾ. അപ്പോൾ ഈ വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസ്, ആംഗ്ലിക്കൻ ചേർച്ച്, കാത്തലിക് ചേർച്ച്, ലൂതറൻ ചേർച്ച് അല്ലെങ്കിൽ പ്രോട്ടസ്റ്റൻ്റ് സഭകൾ, ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന സഭകളിലും ഇങ്ങനൊരു കാഴ്ചപ്പാട് സജീവമാണോ അല്ലെങ്കിൽ ശക്തമാണോ? എന്താണ് അച്ഛൻ്റെ അഭിപ്രായം?
മനുഷ്യൻ്റെ സ്വഭാവത്തിൽ എപ്പോഴും ചേർച്ചയും അകൽച്ചയും ഒരുപോലുണ്ട്. അതുപോലെ തന്നെ സഭകളിൽ പലപ്പോഴും ഒരുമിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാഴ്ചപ്പാടുകളുമുണ്ട്. ഒരുമിച്ച് നിൽക്കുന്നതിനെ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നതിനെ സംശയിക്കുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നതിനെ വേണ്ടതുപോലെ കാണാത്ത, അല്ലെങ്കിൽ അകൽച്ച ഇഷ്ടപ്പെടുന്ന പാരമ്പര്യങ്ങളും എല്ലാത്തിനകത്തുമുണ്ട്. എന്നാൽ പൊതുവെ പറഞ്ഞാൽ ഇന്ന് ലോകമെമ്പാടും നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ അയൽപക്കത്തുള്ളയാൾ നമ്മുടെ സഭാംഗമോ നമ്മുടെ മതസ്ഥനോ പോലുമാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടും കുറച്ചുകൂടെ ആഴമായ അടുപ്പത്തിലേക്ക് സഭകൾ മാറുന്നുണ്ട് എന്നുള്ളതും ഒരു ചരിത്രപരമായ സന്തോഷമായ വസ്തുതയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു.
അച്ഛൻ പറഞ്ഞ പോലെ ഈ പുതിയ സഹസ്രാബ്ദത്തിൽ ഇങ്ങനെ ഒരു വീക്ഷണം കൂടുതൽ ശക്തമാകുന്നുണ്ട്. അപ്പോൾ ഈ സഭകളെ ഒന്നിപ്പിക്കാൻ സാധ്യമാകുന്ന ഘടകങ്ങൾ അച്ഛൻ്റെ വ്യക്തിപരമായ വീക്ഷണത്തിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ പഠനത്തിൻ്റെ ഒളിച്ചിൽത്തിൽ എന്തായിരിക്കും?
എനിക്ക് തോന്നുന്നത് 4 തരത്തിലാണ്. ഒന്ന്, സഭാ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതീകാത്മകമായ മുന്നേറ്റങ്ങൾ, അത് രണ്ടാം വത്തിക്കാൻ സുന്നഹദോസിൻ്റെ തീരുമാനങ്ങൾ ആണെങ്കിലും പാൻ ഓർത്തഡോക്സിൻ്റെ തീരുമാനങ്ങളാണെങ്കിലും ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ്റെ തീരുമാനങ്ങളാണെങ്കിലും ലൂതറൻ വേൾഡ് ഫെഡറേഷൻ്റെ തീരുമാനങ്ങളാണെങ്കിലും ഈ സമീപകാലത്ത് ലുണ്ടിൽ നടന്നതായ കൊമമറേഷൻ ഓഫ് റിഫോർമേഷനിൽ ഒരു ലൂതറൻ സഭാ നേതാവിനോട് ചേർന്ന് ആഗോള കത്തോലിക്ക സഭകളുടെ പരമാധ്യക്ഷനായ പോപ്പ് ഫ്രാൻസിസ് പിതാവ് പങ്കെടുത്തത് പ്രതീകാത്മകമായി നമ്മളെയെല്ലാം അമ്പരപ്പിക്കുകയും ചലിപ്പിക്കുകയും മുന്നോട്ട് പോകണമെന്ന് നമ്മുടെ ഇടയന്മാർ കാണിച്ചു തരുന്ന ഒരു മാതൃകയാണ്. 2, ദൈവശാസ്ത്രപരമായുള്ള തെറ്റിദ്ധാരണകളെ തിരുത്തിക്കൊണ്ട് വേണം പോകാനായിട്ട് സാധിക്കേണ്ടത്. ഒരു പക്ഷേ ഒരു കത്തോലിക്ക സമുദായ അംഗത്തിന് ഒരു ഇവാഞ്ചലിക്കൽ അംഗത്തെക്കുറിച്ച് ചില ധാരണകളുണ്ടാവാം, തിരിച്ചും ഉണ്ടാവാം. കത്തോലിക്ക സമുദായത്തെക്കുറിച്ച് ഒരു പെന്തിക്കോസ്റ്റൽ അംഗത്തിനൊരു ധാരണയുണ്ടാവാം. എന്നാൽ ഈ ധാരണകളൊക്കെ തന്നെ ചില ചില പഠിപ്പിക്കലുകളിൽ നിന്നുണ്ടായി വന്നേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്രപരമായ ചില തിരുത്തലുകളും ചില മനസ്സിലാക്കലുകളും ആവശ്യമാണ്. 3, എനിക്ക് തോന്നുന്നത് സഭാ ചരിത്രം പഠിപ്പിക്കുന്ന രീതിയിൽ സൂക്ഷ്മമായ ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ചരിത്രം പഠിപ്പിക്കുമ്പോൾ എവിടെയൊക്കെയോ നമ്മളറിയാതെ ഒരു വംശീയത കടന്നു വരാറുണ്ട്. സഭാചരിത്ര പഠനങ്ങൾ പലപ്പോഴും ചില ശത്രുക്കളെ പഠിപ്പിക്കുകയും അവരെ ആക്രമിക്കുകയും അവര് നിമിത്തമാണ് നമ്മൾ ഇങ്ങനെയെന്ന് പഠിപ്പിക്കുകയും, അങ്ങനെ ചരിത്രം പഠിക്കുന്ന ഒരാൾ അറിയാതെ ഒരു അകലം, അങ്ങനെയല്ലാതെയും ചരിത്രം പഠിക്കാം, ഇഴയടുപ്പങ്ങളുടെ ചരിത്രം പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ അടുപ്പങ്ങളുടെ ചരിത്രം പഠിക്കുന്ന തരത്തിൽ ഉള്ള ചരിത്ര പഠനങ്ങൾ ഉണ്ടാവണം. നാലാമതായി, പ്രായോഗികമായി നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ ഓൾറെഡി ഉള്ള എക്യുമിനിസം ഉണ്ട്. നമ്മുടെ കൂട്ടുകാരൊന്നും തന്നെ നമ്മൾ സഭ നോക്കിയോ മതം നോക്കിയോ അല്ലല്ലോ തിരഞ്ഞെടുത്തത്. ആ കൂട്ടുകളെ നമ്മൾ ശാക്തീകരിക്കണം. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൻ്റെയും ഓർക്കുട്ടിൻ്റെയും ഒക്കെ കാലം, ട്വിറ്ററിൻ്റെ ഒക്കെ കാലത്തായതുകൊണ്ട് അത്തരം നമ്മുടെ സമുദായത്തിലെയോ നമ്മുടെ മതത്തിലെയോ അല്ലാത്തതായ കൂട്ടുകൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു സൈദ്ധാന്തികമായ, നേതൃത്വപരമായ, പ്രതീകാത്മപരമായ വശവും അതേസമയം തന്നെ വളരെ വ്യക്തിപരമായ തലത്തിലും ഇത് ഉണ്ടാവുമ്പോൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് അച്ഛനോട് ചേർന്ന് വിശ്വസിക്കാൻ.
അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാപ്പ ഫ്രാൻസിസ് ലൂതറൻ സഭയുടെ അല്ലെങ്കിൽ റിഫർമേഷൻ്റെ 500th വാർഷികത്തിന് ലുണ്ടിൽ സ്വീഡനിൽ പോയതും അങ്ങനെ പാപ്പ ഫ്രാൻസിസ് സഭകളുടെ കൂട്ടായ്മയ്ക്കായിട്ട് ക്രിയാത്മകമായിട്ട് ചുവടുവയ്പ്പുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് ലോകം കാണുകയാണ്, നമ്മളൊക്കെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ സഭയ്ക്ക് ശ്രമങ്ങളെ അങ്ങ് വ്യക്തിപരമായിട്ടെങ്ങനെയാണ് ഈ പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നത്?
തീർച്ചയായിട്ടും കത്തോലിക്കാ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം നമുക്ക് ബെനഡിക്ട് പിതാവിനെ കിട്ടിയപ്പോൾ ഞങ്ങളൊക്കെ സന്തോഷിച്ചവരാണ്. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ സൈദ്ധാന്തികനായ യുഗൻ ഹബർമാസിനോട് പോലും സംസാരിക്കാൻ സാധിക്കുന്നതായ പോപ്പ് ബെനഡിക്ട് ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമായിരുന്നു. ഇന്നും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ടെസ്റ്റമെൻ്റ് പോലെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും അപ്പുറത്തേക്ക് ഉള്ള ഒരു 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 ഫിസിക്സ് ക്ലാസ്സിൽ നിന്നും ബയോളജി ക്ലാസ്സിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവായ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട പോപ്പ് ഫ്രാൻസിസ് പിതാവ് വന്നപ്പോൾ ഒരു ക്രൈസ്തവ നേതാവിനുണ്ടാവുന്ന കരുണയുടെ മുഖം, സ്നേഹത്തിൻ്റെ മുഖം, ആർദ്രതയുടെ മുഖം, അതിരുകളെ അതിജീവിക്കുന്ന മുഖം, ഒരുപക്ഷെ ഫ്രാൻസിസ് അസീസിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ പേര് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരുപക്ഷെ ലോകത്തിൽ വളരെ നമ്മൾ പേടിക്കേണ്ട തരത്തിൽ അക്രമവും അതിരുകളും സൃഷ്ടിക്കുന്ന, സംശയങ്ങൾ ജനിപ്പിക്കുന്ന, മനുഷ്യരിലേക്ക് ഭീതി നിറയ്ക്കുന്ന കൊടും ക്രൂരതകളുടെ ഒരു കാലത്ത് ഞാൻ തീർച്ചയായിട്ടും ഫ്രാൻസ് പിതാവിൻ്റെ യാത്രകളെ, അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന യാത്രകൾ, അദ്ദേഹം പറയുന്ന വാക്കുകളെ വളരെ ആദരവോടെയാണ് കാണുന്നത്. അദ്ദേഹം ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ, കൊച്ചുകുട്ടികളെ കാണുമ്പോൾ അദ്ദേഹം ഗ്രീറ്റ് ചെയ്യുന്ന രീതി ഞാൻ ടി വിയിൽ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരാൾക്ക് കൈ കൊടുക്കുമ്പം ആ രണ്ട് കൈയും ചേർത്താണ് കൈ കൊടുക്കുന്നത്. ആ സംസാരിക്കുന്ന ആടെ കണ്ണിൽ തന്നെയാണ് നോക്കുന്നത്. അതൊക്കെ വളരെ ഒരു ഒരു മനുഷ്യത്വപരമായ മുഖമാണ്. കേവലം അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ തീർച്ചയായും ഇന്ന് ലോകസമൂഹം വളരെ നിർണായകമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴം പിടിച്ചുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസത്തിന് ചിറക് നൽകുന്നതായ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ പല സമൂഹങ്ങളോടുള്ള കാഴ്ചപ്പാടുകൾ, കാരുണ്യവർഷത്തിൻ്റെ ആഘോഷം, ലോകത്തിലെ പ്രിസണേഴ്സിനെ കൊണ്ടുവരുന്നത്, ഇതൊക്കെ വളരെ വിപ്ലവകാത്മകമാണ്. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്, ലോകമെമ്പാടുമുള്ള എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിലെ ഹോളി ഫാദേഴ്സിനോടൊപ്പം തന്നെ ആണെങ്കിലും ഒരു പടിയും കൂടെ മുന്നോട്ട് ഉള്ള ഒരു പോക്കാണ് തീർച്ചയായും ഫ്രാൻസിസ് പിതാവിൻ്റെ കാലത്തുള്ളതെന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ബഹുമാനപ്പെട്ട വില്യം സച്ചിനോട് ചേർന്ന് പറയാൻ കിട്ടിയ അവസരത്തിനായിട്ടും ഞാൻ തമ്പുരാനെ സ്തുതിക്കുകയും ചെയ്യും.
ബഹുമാനപ്പെട്ട സാമച്ച, സഭകളുടെ കേന്ദ്രം ക്രിസ്തുവാണ്. എങ്ങനെയോ നമ്മളകന്നു, അപ്പോൾ അടുക്കേണ്ടതും ഈ ഘടന തന്നെയാണ്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന എല്ലാവരും ഒന്നാകേണ്ടതിന് എന്നുള്ള ആ സുവിശേഷ സൂക്തം അങ്ങയുടെ ഈ പഠനത്തിൻ്റെ, സഭയ്ക്ക് പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിച്ച് തന്നാലും.
ഈശോ തമ്പുരാൻ്റെ ഏറ്റവും ചങ്കു തുറന്നുള്ള പ്രാർത്ഥനയാണല്ലോ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഗദസമനയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന ശിഷ്യന്മാർക്ക് വേണ്ടിയും തന്നോടൊപ്പമുള്ള വിശ്വാസികൾക്ക് വേണ്ടിയും ലോകമെമ്പാടും ഉണ്ടാവാനിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുമുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഒന്നല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ ഒന്നാണോ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒന്നല്ല എന്നുള്ളത് തന്നെ തമ്പുരാൻ അറിയാം. കാരണം ഈ സൃഷ്ടി മുതൽ തന്നെ സൃഷ്ടിയുടെ നേച്ചർ അവരിങ്ങനെ മാറി മാറി ചിതറുന്നവരാണ്. അടിമത്തത്തിൽ നിന്ന് മോശ വിളിച്ചുകൊണ്ട് വരുമ്പോൾ പോലും അവർക്ക് ഒരാശയമല്ല ഉള്ളത്. യേശു തമ്പുരാൻ ദൈവരാജ്യത്തിലേക്ക് അവരെ വിളിക്കുമ്പോഴും ഒരാശയമല്ല, അവർ ഭയങ്കര വ്യത്യസ്തരാണ്. വ്യത്യസ്തത കുഴപ്പമല്ല, പക്ഷെ വ്യത്യസ്തത അർത്ഥമില്ലാത്തതായി തീരുന്ന അപകടമാണ്. ഒരു വീട്ടിലെ മക്കൾ വ്യത്യസ്തരായിരിക്കും, പക്ഷെ അവർ തമ്മിൽ യാതൊരു ചേർച്ചയും ഇല്ലാത്ത തരത്തിലാകുന്ന കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലെ ഒരു അപ്പൻ അല്ലെ അമ്മ പ്രാർത്ഥിക്കുന്ന പോലെ തള്ളയാമേശുവേ എന്നൊക്കെയുള്ള പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു അമ്മ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ മക്കളെല്ലാം ഒന്നിച്ച് നിൽക്കണേ എന്നർത്ഥത്തിലുള്ള ഒരു ഇഴചേർക്കലിൻ്റെ ഒരു ഓർഗാനിക്കായ ഒരു ഫെലോഷിപ്പിലേക്കാണ് യേശു തമ്പുരാൻ ഈ പ്രാർത്ഥന നൽകുന്നത്. ഈ പ്രാർത്ഥന ഒരു പ്രധാനമാണ്. കാരണം യേശു തമ്പുരാൻ ഒരു പ്രസ്താവനയല്ല ചെയ്തത്, ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ അർത്ഥത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിലൂടെ ഒരിക്കലും എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് പോകാൻ സാധിക്കത്തില്ല. തമ്പുരാനിലുള്ള വിശ്വാസം, കർത്താവിലുള്ള ആശ്രയം, ദൈവമാണ് ഇത് പരിഹരിക്കേണ്ടത്, ദൈവമേ അങ്ങ് ഞങ്ങളെ യോജിപ്പിക്കണമേ. അതുകൊണ്ട് യേശു തമ്പുരാൻ പോലും അവരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലല്ല, യേശു തമ്പുരാൻ തന്നെ ഇതൊരു പ്രാർത്ഥനയായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു എക്യുമെനിസം ഒരു ലിറ്റർജിക്കൽ ആക്റ്റായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ പ്രാർത്ഥനയുടെ മാതൃകയാണ് ഇത്. ഇത് മാത്രമല്ല, യേശുവിൻ്റെ ഒരുപക്ഷെ അവസാന വാക്കുകളിലൂടെ പോരുന്നതിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ യേശു കർത്താവിൻ്റെ ജഡാവതാരത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട നാം ധ്യാനിക്കേണ്ട സന്ദേശമായും എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളെ കാണണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അച്ഛൻ്റെ ഈ സംഭാഷണത്തിൽ വന്ന ലിറ്റർജിക്കൽ എന്നുള്ള പ്രയോഗം അതൊരു കർമാനുഷ്ഠാനമായിട്ട് മാറുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെ അടുക്കാം എന്നതിനേക്കാൾ ഉപരി അകലാൻ ഇടയാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. ഉദാഹരണം ഞാൻ പറയുകയാണ്, ഇപ്പോൾ കൊച്ചു കേരളത്തിൽ നമ്മൾ മലയാളത്തിൽ പല ആരാധന ക്രമങ്ങളുണ്ട്, റീത്തുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന പോലും ഒരേ വിധത്തിലല്ല നമ്മൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എക്യുമെനിസവും അതുപോലെ സഭാ നവീകരണ പദ്ധതികളൊക്കെ ഈ നവ സഹസ്രാബ്ദത്തിൽ ഉണർന്ന കാലഘട്ടത്തിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന പ്രാർത്ഥനയിലെങ്കിലും സഭകൾ റീത്തുകൾ ഒന്നിക്കേണ്ടതല്ലേ, മറിച്ച് അത് വിഘടിക്കാനുള്ള മാർഗങ്ങളിലേക്ക് ഈ ലിറ്റർജി അല്ലെങ്കിൽ കർമാനുഷ്ഠാനങ്ങൾ നമ്മളെ തള്ളി മാറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യം അച്ഛനോട് സഭൈക്യത്തിൻ്റെ വീക്ഷണത്തിൽ ചോദിക്കുകയാണ്.
രണ്ട് തരത്തിലാണ് എനിക്കിതിനോട് മറുപടി പറയാനുള്ളത്. ഒന്ന്, രണ്ടു പേർ ഗീത വായിച്ചു എന്ന് കേരളത്തിലെ ഒരു കവി എഴുതിയിട്ടുണ്ട്. രണ്ടുപേരും പ്രഭാതത്തിൽ ഗീത വായിക്കുമായിരുന്നു. ഒരാൾ ഗാന്ധിയായി മാറി, മറ്റേയാൾ നാഥുറാം വിനായക് ഗോഡ്സെയായി മാറി. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥനയോ പാരമ്പര്യങ്ങളോ അനുഷ്ഠിക്കുന്നതുകൊണ്ട് അതനുഷ്ഠിക്കൊണ്ട് മാത്രം ഒരാൾ മെച്ചമാകണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഒരു കർമാനുഷ്ഠാനം പ്രാർത്ഥന അനുഷ്ഠിക്കുമ്പോൾ തന്നെ എന്തിന് ഞാനിത് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നത് എന്നിലുണ്ടോ എന്ന് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും നിരന്തരം ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വെറും വാക്കുകളല്ല, വാക്കുകളിലൂടെ നമ്മൾ അത്തരത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായി, ദാർശനികമായി സംസാരിക്കുമ്പോൾ പ്രാർത്ഥന എന്നുള്ളത് ഭാഷയ്ക്കകത്ത് ദൈവം തന്നേക്കുന്ന ഒരു ക്രമീകരണം മാത്രമാണ്. ഹോട്ടലിൽ പോയിട്ട് നമ്മളൊരു മെനു കാർഡ് നമുക്ക് കിട്ടാറുണ്ട്. നമ്മളാരും മെനു കാർഡ് തിന്നാറില്ല. തമാശയായിട്ട് ഞാൻ പറയുന്നതാണ്. ലിറ്റർജിക്ക് അത്രമാത്രമുള്ള ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ മെനു കാർഡ് വെച്ചിട്ട് പരസ്പരം വഴക്കുണ്ടാക്കുന്നത് അബദ്ധമാണ്. കേരളത്തിലെ ഏത് സഭകളും എന്നുള്ളതല്ല, ലോകത്തിലെ ഏത് സഭകളും എൻ്റെ ലിറ്റർജിയാണ് നിന്റെ ലിറ്റർജിയേക്കാൾ മെച്ചമെന്നോ ഈ ലിറ്റർജിയിലാണ് മൊത്തം കാര്യമെന്നു പറഞ്ഞാൽ ഞാൻ പറയും ഇതിലെല്ലാം മെനു കാർഡാണ്, ഭക്ഷണമാണ്. ഈശോ തമ്പുരാനെ അനുഭവിക്കുകയാണ്, പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തെ അനുഭവിക്കുകയും ആ അനുഭവിക്കുന്നതിൻ്റെ വെളിച്ചവും തേജസ്സും നന്മയും നീതിയും കരുണയും ക്ഷമയും നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഭക്ഷണത്തെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രാർത്ഥനകളിലൂടെ നമ്മൾ പവിത്രീകരിക്കപ്പെടും. പ്രാർത്ഥനകളുടെ ലക്ഷ്യം അതിൻ്റെ പ്രാർത്ഥനകൾ ദൈവമായി മാറുന്നതോ പ്രാർത്ഥനകളുടെ വിഗ്രഹവൽക്കരണം പ്രാർത്ഥനകളെ വളരെ നിലവാരം കുറയ്ക്കുന്നതായ ഒരു രീതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ലിറ്റർജിയെ ധ്യാനാത്മകമായി പഠിക്കാനും ലിറ്റർജിയിലൂടെ എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാനും ലിറ്റർജിക്കപ്പുറത്ത് ഉള്ള ദൈവാനുഭവം അല്ലെങ്കിൽ ലിറ്റർജി സൂചിപ്പിക്കുന്ന ദൈവാനുഗ്രഹം അനുഭവത്തിലേക്ക് നയിക്കപ്പെടാനും നമുക്കിടയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്.